സ്വർഗത്തിലുള്ള ആരാധന എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് വെളിപാട് പുസ്തകത്തിൽ കാണുവാൻ കഴിയും. സ്വർഗത്തിൽ എങ്ങനെയായിരിക്കും? ഇപ്പോൾ ദൂതന്മാർ ദൈവത്തെ സ്തുതിക്കുന്നത്, ദൈവവചനം വായിക്കുമ്പോൾ നമ്മുടെ ചിന്തകൾ, നമ്മുടെ ചിന്താമണ്ഡലങ്ങൾ സ്വർഗതലത്തിലേക്ക് ഉയരണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നാം ഇപ്പോൾ പാടുകയായിരുന്നു, എല്ലാ സ്തുതികൾക്കും എല്ലാ സ്തോത്രത്തിനും യോഗ്യൻ അർഹപ്പെട്ട കുഞ്ഞാട് മാത്രമാണ്. വി ഹാവ് ടു വർഷിപ്പ് ഹിം ആൻഡ് ഹിം അലോൺ. അവനെ മാത്രം നാം ആരാധിക്കണം. വിലപാട് പുസ്തകം 5:13 ഇങ്ങനെ പറയുന്നു, സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലും ഉള്ള സകല സൃഷ്ടിയും അവയിലുള്ളത് ഒക്കെയും സിംഹാസനത്തിൽ ഇരിക്കുന്നവനും കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കുമുണ്ടാകട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. ഡിഡ് ഐ ഹിയർ ഇറ്റ്? ഞാൻ കേട്ടോ അത്? പറയുന്നു, ഡിഡ് ഐ ഹിയർ ഇറ്റ് പേഴ്സണലി? ഞാനിത് കേട്ടോ? സ്വർഗത്തിൽ നടക്കുന്ന ഒരു കാര്യം ഞാൻ കേട്ടു. ഇത് യോഹന്നാൻ മാത്രമല്ല, നാം ഓരോരുത്തരും കേൾക്കേണ്ട ഒരു കാര്യമാണ്. വി ഹാവ് ടു ഹിയർ ഇറ്റ്. ഞാൻ കേട്ടു. അത് കേട്ടാൽ നമ്മുടെ ജീവിതം വ്യത്യാസപ്പെടും. ഞാൻ ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായി എടുക്കുവാൻ ഉദ്ദേശിക്കുന്ന ഒരു വചനഭാഗം ജോശുവയുടെ പുസ്തകത്തിൽ നിന്നാണ്. ജോശുവയുടെ പുസ്തകം 24:15. ജോശുവ chapter 24:15.
യഹോവയെ സേവിക്കുന്നത് നല്ലതെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നദിക്കക്കരെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ പാർത്തുവരുന്ന ദേശത്തിലെ അമോര്യരുടെ ദേവന്മാരെയോ ആരെ സേവിക്കുമെന്ന് ഇന്ന് തെരഞ്ഞെടുത്തുകൊള്ളുവിൻ. ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും.
ഈ വചനത്തിന്റെ അവസാന ഭാഗം നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്. ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. അനേക കലണ്ടറുകളിലും വീടിലൊക്കെ എഴുതി വെക്കുന്ന ഒരു വചനമാണിത്. ഈ വചനത്തിന്റെ ഒരു പശ്ചാത്തലം, അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടും കൂടെ നമുക്ക് മനസ്സിലാകുമ്പോഴാണ് എന്താണ് അവിടെ ജോശുവ അങ്ങനെ പറയുന്നതിന്റെ കാരണം. മീ ആൻഡ് മൈ ഹൗസ് വി വിൽ സെർവ് ദ ലോർഡ്. ഇത് ജോശുവ പറയുന്നത്, ഞാൻ എലോൺ, ഞാൻ വ്യക്തിപരമായി ദൈവത്തെ സേവിക്കും. അതോടൊപ്പം തന്നെ ഉറപ്പോടെ ജോശുവ പറയുകയാണ്, മൈ ഹൗസ് മൈ ഫാമിലി വിൽ ഓൾസോ സെർവ് ദ ലോർഡ്. ജസ്റ്റ് ജോശുവയ്ക്ക് എങ്ങനെ അങ്ങനെ പറയാൻ സാധിച്ചു? കോൺഫിഡന്റ്ലി, ധൈര്യത്തോടെ, ഞാനും എന്റെ കുടുംബവും യഹോവയെ സേവിക്കും. ഇതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്, ജോശുവ തന്റെ ജീവിതത്തിന്റെ ഒരു അവസാന കാലത്തോളം എത്തിയിരിക്കുകയാണ്. മോശയുടെ കൂടെ നടന്ന് മോശ ദൈവത്തെ അറിയുന്നതും ദൈവത്തെ സേവിക്കുന്നതും എല്ലാം നേരിൽ കണ്ട് അവനോട് ചേർന്ന് നിന്ന് വളർന്ന ഒരു വ്യക്തിയാണ് ജോശുവ. കൂടാരത്തിൽ മോശ ദൈവവുമായി സംസാരിക്കുമ്പോൾ ജോശുവ കൂടാരത്തിന് ചുറ്റും അടുത്തു തന്നെ നിന്നിരുന്നു. പിന്നെ നമുക്ക് കാണുവാൻ കഴിയും, കനാൻ ദേശം ഉറ്റുനോക്കുവാൻ ഓരോ ഗോത്രത്തിൽ നിന്നും ഓരോരുത്തരെ തിരഞ്ഞെടുത്ത്, 12 ഗോത്രത്തിൽ നിന്നും ഓരോരുത്തരെ തിരഞ്ഞെടുത്ത് കനാൻ ദേശം ഉറ്റുനോക്കുവാൻ അയച്ചപ്പോൾ എഫ്രയീം ഗോത്രത്തിൽ നിന്ന് നൂന്റെ മകനായ ജോശുവയെ തിരഞ്ഞെടുക്കപ്പെട്ടു. 12 പേർ പോയെങ്കിലും അവർ ഉറ്റുനോക്കിയിട്ട് തിരിച്ചു വന്നിട്ട് അവരിൽ 10 പേര് പറഞ്ഞത് ദേശം നല്ലത്, പക്ഷെ അവിടെ അനാക്യ മല്ലന്മാരുണ്ട്, നമുക്കവയെ കീഴടക്കുവാൻ കഴിയത്തില്ല. എന്നാൽ ജോശുവയും കാലേബും മാത്രം പറഞ്ഞു ദേശം നല്ലത്, അനാക്യ മല്ലന്മാരുണ്ട്, എന്നാൽ നമുക്ക് അവരെ കീഴടക്കുവാൻ കഴിയും. ജനം 10 പേരുടെ വാക്കുകൾ വിശ്വസിച്ച് കരഞ്ഞ് അവർ ഭയങ്കര നിരാശയിലായിപ്പോയി. എന്നാൽ ഇതിന്റെ നടുവിലും ജോശുവ വിശ്വാസത്തോടെ ദൈവത്തെ അറിഞ്ഞ ഒരു വ്യക്തിയോടെ നിൽക്കുവാനിടയായി. മോശ തന്റെ ജീവിതത്തിന്റെ അവസാനത്തിൽ താൻ ട്രെയിൻ ചെയ്ത ജോശുവയെ ഇസ്രായേൽ മക്കളെ ജോർദാൻ അക്കരെ കാനാൻ ദേശത്ത് കടത്തുവാൻ ചുമതലപ്പെടുത്തുന്നു, അഭിഷിക്തൻ അഭിഷേകം ചെയ്യുന്നു. അങ്ങനെ ജോശുവയുടെ ലീഡർഷിപ്പിൽ, ജോശുവയുടെ നേതൃത്വത്തിലാണ് ഇസ്രായേൽ മക്കൾ യോർദാൻ കടന്ന് കാനാൻ ദേശത്ത് ചെല്ലുന്നത്. എരിഹോ മതില് വീഴുന്നതും അവർ പട്ടണം പിടിക്കുന്നതും കാനാൻ ദേശത്തുള്ള ജാതികളെ അവർ യുദ്ധത്തിൽ കീഴടക്കാൻ തുടങ്ങുന്നതും 12 ഗോത്രങ്ങൾക്ക് കാനാൻ ദേശം വിഭജിച്ച് കൊടുക്കുന്നതും ഒക്കെ ജോശുവയുടെ നേതൃത്വത്തിലാണ്. മോശ ദൈവത്തോട് അഭിമുഖമായി സംസാരിച്ച ഒരു മനുഷ്യനാണ്. മോശയുടെ കൂടെ നിന്ന് ജോശുവയും ദൈവത്തെ അറിയുവാനിടയായി. നാം ദൈവത്തെ അറിഞ്ഞ വ്യക്തികളോട് കൂടെ ആയിരിക്കുമ്പോൾ നമുക്കും ആ ദൈവത്തിന്റെ പരിജ്ഞാനത്തിലേക്ക് വളരുവാൻ കഴിയും. നമുക്ക് ആത്മീയമായി ജനിച്ചു വീണപ്പോ വി ആർ ചിൽഡ്രൻ, നമ്മൾ ശിശുക്കളാണ്. നമ്മളെ ആത്മീയമായിട്ട് നമ്മെ വളർത്തുന്ന ദൈവത്തെ അറിയാവുന്നവരുടെ സാമീപ്യം, അവർ ദൈവത്തെ അന്വേഷിക്കുന്നത്, അവർ ദൈവത്തിനായി ജീവിക്കുന്നത്, പ്രതികൂലങ്ങൾ വരുമ്പോൾ അവർ എങ്ങനെ അതിനെ അഭിമുഖീകരിക്കുന്നു എന്നൊക്കെ നാം നോക്കിയും കണ്ടുമൊക്കെയാണ് പഠിക്കുന്നത്. വി ലേൺ ഫ്രം അതേഴ്സ്. തീർച്ചയായും ആത്മീയ ജീവിതം ഒറ്റയ്ക്ക് പോകുന്ന ഒരു ജീവിതമല്ല, നാം കണ്ടുപഠിക്കും. ഞാൻ ചിന്തിക്കുകയായിരുന്നു, നമുക്കൊക്കെ ഒരു മോശ ഉണ്ടായിരിക്കണം. വി ഓൾ നീഡ് എ മോസസ്. യേശുവാണ്, യേശുവിനെ നോക്കിയാണ് പോകേണ്ടത്. എന്നാൽ അനുദിന ജീവിതത്തിൽ യേശുവിനെ അനുഗമിക്കുന്ന, യേശുവിനെ അറിഞ്ഞ വ്യക്തികളുമായിട്ടുള്ള കൂട്ടായ്മ, അല്ലെങ്കിൽ അവരാൽ നയിക്കപ്പെടുക, അവരാൽ നമ്മുടെ പാതകൾ നിയന്ത്രിക്കപ്പെടുക എന്നൊക്കെ നമുക്ക് വളരെ അനുഗ്രഹീതമായ ഒരു കാര്യമാണ്. ഒരു ദൈവത്തെ അറിയുന്ന ഒരു കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെടുവാൻ കൃപ ലഭിച്ചാൽ ഇവിടെയിരിക്കുന്ന കുഞ്ഞുങ്ങളായിട്ടുള്ള, ടീനേജായിട്ടുള്ള കുഞ്ഞുങ്ങൾക്കെല്ലാം ദി ഓൾ ഗോട്ട് ദ പ്രിവിലേജ് ടു ബി ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ ഗോഡ്ലി ഫാമിലീസ്. പ്രൈസ് ഗോഡ്. ദൈവത്തിന് നന്ദി പറയുന്നു. അനേക വർഷങ്ങൾ ദൈവത്തെ അറിയാതെ നടക്കാതെ ദൈവത്തിന്റെ സന്നിധിയിൽ തന്നെ ഒരു ഒരു ജോഷുവ വളർന്നതുപോലെ ആ കൂടാരത്തിന് ചുറ്റി നിന്ന് മോശയെ കണ്ട് വളർന്നതുപോലെ വളരുവാനുള്ള ഒരു ഭാഗ്യം കുഞ്ഞുങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ദൈവത്തിന് അതിനായി നന്ദി പറയുന്നു. നാമും നമ്മുടെ കുടുംബത്തിൽ വി ഹാവ് ടു ക്രിയേറ്റ് ദാറ്റ് എൻവയറമെന്റ്. എന്താണ്? നാം ദൈവത്തെ അറിഞ്ഞു വരുമ്പോൾ നമ്മുടെ അടുത്ത തലമുറ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരാകും. ദൈവം എപ്പോഴും അങ്ങനെയാണ് വ്യവസ്ഥകൾ വെച്ചിരിക്കുന്നത്. കുടുംബത്തിന്റെ വ്യവസ്ഥ എന്ന് പറയുന്നത് പുതിയ നിയമത്തിൽ മാത്രമല്ല, ഉൽപ്പത്തിയിൽ മുതലേ നാം കാണുന്ന ഒരു കാര്യമാണ് കുടുംബത്തിന്റെ വ്യവസ്ഥ. ജോശുവ, ഞാനും എന്റെ കുടുംബവും യഹോവയെ സേവിക്കും. ഇതൊരു തിരഞ്ഞെടുപ്പിന്റെ മധ്യത്തിൽ ജോശുവ പറഞ്ഞ ഒരു വചനമാണ്. എന്താണ് ആ തിരഞ്ഞെടുപ്പ്? യഹോവയെ സേവിക്കുന്നത് നന്നല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നദിക്കക്കരെ വെച്ച്, അത് യോർദാൻ നദിക്കക്കരെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ പാർത്തു വരുന്ന ദേശത്തിലെ, അത് കനാൻ ദേശത്തിലെ നദിക്കൊക്കെ ഇക്കരെ കനാൻ ദേശത്തിലെ അമോര്യരുടെ ദേവന്മാരെയോ ആരെ സേവിക്കും എന്ന് ഇന്ന് തിരഞ്ഞെടുത്തുള്ളൂ. ഇത് ദൈവത്തിന്റെ ജനമായ ഇസ്രായേലിനോട് മോശ അല്ലെങ്കിൽ ജോശുവ നയിച്ചുകൊണ്ട് യോർദാൻ കടത്തി കനാലിൽ കൊണ്ടുവന്ന ദൈവജനത്തിനോട് പറയുന്ന വചനമാണ്. നിങ്ങളൊരു തിരഞ്ഞെടുപ്പ് നടത്തണം, ആരെയാണ് നിങ്ങൾ സേവിക്കേണ്ടത്. എന്തുകൊണ്ടാണ് ജോശുവ ഇങ്ങനെ ദൈവജനത്തോട് പറയുന്നത്? അതിന്റെ അടുത്ത വചനം നമുക്ക് വായിക്കാം, 16 വചനം.
അതിന് ജനം ഉത്തരം പറഞ്ഞത്, യഹോവയെ ഉപേക്ഷിച്ച് അന്യദൈവങ്ങളെ സേവിപ്പാൻ ഞങ്ങൾക്ക് സംഗതി വരരുതേ, ഞങ്ങളെയും ഞങ്ങളുടെ പിതാക്കന്മാരെയും അടിമവിടായ മിസ്രയീം ദേശത്ത് നിന്നും പുറപ്പെടുവിച്ച് ഞങ്ങൾ കാണുകയും ആ വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും ഞങ്ങൾ നടന്ന എല്ലാ വഴിയിലും ഞങ്ങൾ കടന്നുപോന്ന സകല ജാതികളുടെ ഇടയിലും ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്തവൻ ഞങ്ങളുടെ ദൈവമായ യഹോവ തന്നെയല്ലോ? ദേശത്ത് പാർത്തിരുന്ന അമോര്യർ മുതലായ സകല ജാതികളെയും യഹോവ ഞങ്ങളുടെ മുമ്പിൽ നിന്നും നീക്കിക്കളഞ്ഞു. ആകയാൽ ഞങ്ങളും യഹോവയെ സേവിക്കും, അവനല്ലോ ഞങ്ങളുടെ ദൈവം,
ഞങ്ങളുടെ ദൈവം. ആ ജനം വലിയൊരു കൺഫഷൻ നടത്തിയാണ്, ഞങ്ങൾ കണ്ടതാണ്, ഞങ്ങൾ കേട്ടതാണ്, എന്താണ് ദൈവം നമുക്ക് വേണ്ടി ചെയ്തത് എന്ന്. അതൊരു നല്ലൊരു ശതമാനം ഈ ആൾക്കാരും ചെങ്കടൽ പിളർന്നത് കണ്ടില്ല എങ്കിലും അവരെല്ലാവരും യോർദാൻ അവരുടെ മുമ്പിൽ പിളർന്ന് അക്കരെ ചെല്ലുന്നത് കണ്ടതാണ്. യെരിഹോ മതിൽ ഇടിഞ്ഞു വീഴുന്നത് കണ്ടതാണ്. ഇവരുടെ ശക്തി കൊണ്ടൊന്നുമല്ല, ഇവർക്ക് യുദ്ധം ചെയ്യാൻ യാതൊരു ട്രെയിനിങ്ങും ഇല്ലാത്തവരായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികളെ ഇവർ കണ്ടതാണ്. ശത്രു രാജാക്കന്മാരെ ഇവരുടെ ശക്തിയാലല്ല ദൈവം കീഴടക്കുന്നത് ഇവർ കണ്ടതാണ്. ജനം പറയുകയാണ്, അവൻ പരിശുദ്ധ ദൈവം, യഹോവയെ ഞങ്ങൾ സേവിക്കും. ജനത്തിന്റെ തീരുമാനം വളരെ നല്ലതാണ്, വി വിൽ സർവ് ദ ലോർഡ്. എന്നാൽ ഈ സമയത്ത് ജോശുവ അവരോട് പറയുന്നതാണ് അതിന്റെ 19 വചനം.
യോശുവ ജന
അതൊരു പെട്ടെന്ന് ഇന്ന ജനമെല്ലാം പറയുകയാണ് വി വിൽ സർവ് ദ ലോർഡ്. അപ്പോൾ ജോശുവ അവരോട് പറയുകയാണ്, നിങ്ങൾക്ക് യഹോവയെ സേവിക്കുവാൻ കഴിയുന്നതല്ല, അവൻ പരിശുദ്ധ ദൈവം, അവൻ തീഷ്ണതയുള്ള ദൈവം. ഗാഡ് ഈസ് എ ഹോളി ഗാഡ് ആൻഡ് ഹീസ് ഓൾസോ എ ജലസ് ഗാഡ്. അവൻ പരിശുദ്ധ ദൈവം. അതിന്റെ പശ്ചാത്തലം താഴേക്ക് വായിക്കുമെന്നൊക്കെ മനസ്സിലാകും. അതിന്റെ 20 വചനം,
നിങ്ങൾ യഹോവയെ ഉപേക്ഷിച്ച് അന്യദൈവങ്ങളെ സേവിച്ചാൽ മുമ്പേ നിങ്ങൾക്ക് നന്മ ചെയ്തതുപോലെ അവൻ തിരിഞ്ഞ് നിങ്ങൾക്ക് തിന്മ ചെയ്ത് നിങ്ങളെ സംഹരിക്കും. ജനം യോശുവയോട്, അല്ല, ഞങ്ങൾ യഹോവയെ തന്നെ സേവിക്കുമെന്ന് പറഞ്ഞു.
യോശുവ വീണ്ടും വീണ്ടും അവരെ വാൺ ചെയ്യുകയാണ്, നിങ്ങൾ ഈ ദൈവത്തെ കണ്ടവരാണ്, അറിഞ്ഞവരാണ്, അവന്റെ പ്രവൃത്തികളെ കണ്ടവരാണ്. എന്നാൽ ആ തീഷ്ണതയുള്ള ദൈവത്തെ ഉപേക്ഷിച്ച് അന്യദൈവങ്ങളെ സേവിച്ചാൽ മുമ്പേ നിങ്ങൾക്ക് നന്മ ചെയ്തതുപോലെ അവൻ തിരിഞ്ഞ് നിങ്ങൾക്ക് തിന്മ ചെയ്ത് നിങ്ങളെ സംഹരിക്കും. അതിന് വീണ്ടും ജനം പറയുകയാണ്, അതിന്റെ 21-ാം വചനം.
ജനം യോശുവയോട്, അല്ല, ഞങ്ങൾ യഹോവയെ തന്നെ സേവിക്കും എന്ന് പറഞ്ഞു. യോശുവ ജനത്തോട്, യഹോവയെ സേവിക്കേണ്ടതിന് നിങ്ങൾ അവനെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നതിന് നിങ്ങൾ തന്നെ സാക്ഷികൾ എന്ന് പറഞ്ഞു. അതെ, ഞങ്ങൾ തന്നെ സാക്ഷികൾ എന്നവർ പറഞ്ഞു.
അവർ പറയാണ്, വി ആർ വിറ്റ്നസ്, വി വിൽ സെർവ് ദ ലോർഡ്. ആ സമയത്ത് യോശുവ പറയുന്ന ഒരു കാര്യം എന്നിട്ട് 23-ാം വചനത്തിൽ ശ്രദ്ധിക്കുക.
ആകയാൽ ഇപ്പോൾ നിങ്ങളുടെ ഇടയിലുള്ള അന്യദൈവങ്ങളെ നീക്കിക്കളഞ്ഞ് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയിലേക്ക് നിങ്ങളുടെ ഹൃദയം ചായിപ്പീൻ എന്ന് അവൻ പറഞ്ഞു. ജനം യോശുവയോട്,
ഇപ്പോൾ, റൈറ്റ് നൗ, നിങ്ങളുടെ ഇടയിലുള്ള അന്യ ദൈവങ്ങളെ നീക്കിക്കളഞ്ഞ് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയിലേക്ക് നിങ്ങളുടെ ഹൃദയം ചായിപ്പിനെന്ന് അവൻ പറഞ്ഞു. അവിടെ അവർ വിഗ്രഹാരാധന ചെയ്യുകയാണെന്നൊന്നും ദൈവജനത്തിൽ നമ്മൾ കാണുന്നില്ല. ഇവർ മരുഭൂമിയിൽ പൊന്നുകൊണ്ട് കാളക്കെട്ടി ഉണ്ടാക്കി അതിനെ ആരാധിച്ചു എന്നെല്ലാം നമുക്ക് അറിയാം. എന്നാൽ ഇത് അതെല്ലാം കഴിഞ്ഞ് ആ ജനത്തിൽ നല്ലൊരു ശതമാനവും മരുഭൂമിയിൽ പട്ടുപോയി. എന്നാൽ ഇത് യോർദാൻ കടന്ന് കാനാൻ ദേശത്ത് എത്തിയ ഒരു ജനത്തോട് പറയുകയാണ്, നിങ്ങളുടെ ഇടയിൽ, ഇപ്പോൾ നിങ്ങളുടെ ഇടയിലുള്ള അന്യ ദൈവങ്ങളെ നിങ്ങൾ നീക്കിക്കളയണം. അപ്പോൾ വിഗ്രഹാരാധന, അന്യ ദൈവങ്ങളെ ആരാധിക്കുന്ന ഒരു അവസ്ഥ നാം ചിന്തിച്ചേക്കാം. കർത്താവിനെ അറിഞ്ഞ അല്ലെങ്കിൽ വിഗ്രഹങ്ങളെ ആരാധിച്ചുകൊണ്ടിരുന്ന ഒരു കൂട്ടത്തിൽ നിന്ന് ദൈവം നമ്മെ വീണ്ടെടുത്ത് നമ്മെ വിഗ്രഹങ്ങളൊന്നും പ്രത്യക്ഷത്തിലില്ലാത്ത ഒരു സാഹചര്യത്തിൽ കൊണ്ടുവന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ ആരാധിക്കുവാനും ദൈവം നമ്മെ കൊണ്ടുവന്നു. നാം പറഞ്ഞേക്കാം, നമ്മുടെ ഭവനത്തിൽ നമ്മൾ വിഗ്രഹങ്ങളൊന്നും വെച്ചിട്ടില്ല. ഇതേ അവസ്ഥയാണ്. അക്ഷരീയമായി അവരുടെ കയ്യിൽ വിഗ്രഹങ്ങളൊന്നുമില്ല. എന്നാൽ യോശുവ ആ ദൈവത്തിന്റെ ജനത്തോട് പറയുകയാണ്, ഇപ്പോൾ നിങ്ങളുടെ ഇടയിലുള്ള അന്യ ദൈവങ്ങളെ നീക്കിക്കളഞ്ഞ് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയിലേക്ക് നിങ്ങളുടെ ഹൃദയം ചായിപ്പി. Turn your hearts. ദൈവം എപ്പോഴും നോക്കുന്നത് നമ്മുടെ ഹൃദയങ്ങളെയാണ്. He always looks at our heart. ഹൃദയത്തിൽ എന്താണ് ഉള്ളത് എന്നുള്ളതാണ് ദൈവത്തിന്റെ എപ്പോഴുമുള്ള വിഷയം. He looks into your heart. ദൈവത്തിന്റെ വചനം നമുക്ക് തന്നിരിക്കുന്നത് to know what is in our heart. നമ്മുടെ ഹൃദയത്തിലുള്ള എന്താണെന്ന് വെളിപ്പെടുന്നത് ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോഴാണ്. ദൈവവചനം നാം കേൾക്കുമ്പോൾ, വായിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ, it should reveal what is in our heart. ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രം പിന്നോട്ടും എടുത്തു കഴിഞ്ഞാൽ അത് അവരുടെ മാത്രം ഒരു ചരിത്രമല്ല, ദൈവജനത്തിന്റെ എക്കാലത്തെയും ഒരു ചരിത്രമാണ് ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രം. ഈ ജനം ഈ തീരുമാനമെടുത്തു, ദൈവത്തിനെ സേവിക്കത്തുള്ളൂ എന്നുള്ള തീരുമാനമെടുത്ത് യോശുവയെ കൊണ്ട് സത്യം ചെയ്യിച്ചു. അതുകൊണ്ട് ആ ചാപ്റ്റർ അങ്ങ് ക്ലോസ് ആയി. യോശുവ പിന്നെ 110 വയസ്സ് ഉള്ളവനായി മരിച്ചു. യോശുവയുടെ കാലശേഷം ഈ ജനം ജീവിക്കാൻ തുടങ്ങിയാണ് കാനാൻ ദേശത്ത്. ഈ ജീവിക്കുന്ന ദേശത്ത് മറ്റു ജാതികൾ ഉണ്ടെന്ന് മനസ്സിലാക്കണം. പൂർണ്ണമായിട്ട് ദൈവത്തെ അറിയാത്ത അന്യദൈവങ്ങളെ സേവിക്കുന്ന പാപത്തിന്റെ വഴിയിൽ ജീവിക്കുന്ന ജാതികളുള്ള ഒരു സ്ഥലത്താണ് ഈ കാനാൻ ദേശത്ത് ഈ ഇസ്രായേൽ മക്കളെ കൊണ്ട് ആക്കിയത്. അവർക്ക് വീഴ്ച കൊടുത്തു. അവർ കുറെ ജാതികളെ കീഴടക്കി. കുറെ അവിടെ ശേഷിക്കുന്നു. ഇവർ ആ ജാതികളെ എല്ലാം നീക്കണമെന്നാണ് ദൈവത്തിന്റെ വചനം അവരോട് പറഞ്ഞത്. അവർക്കവിടെ ഒരു യുദ്ധം ഉണ്ട്. ഇങ്ങനെ ജാതികളുമായിട്ട് ചേർന്ന് ജീവിക്കുമ്പോൾ ഉള്ള ഒരു അപകടം ആ ജാതികളുടെ ദൈവങ്ങളെ ആരാധിക്കുവാൻ ഉള്ള ഒരു പ്രലോഭനം എപ്പോഴും അവിടെ ശേഷിച്ചുണ്ട് ദൈവജനത്തിന്. കാനാൻ ദേശം നമ്മൾ ചിലപ്പോൾ സ്വർഗീയ കാനാൻ എന്നൊക്കെ പാടുവാണെങ്കിലും കാനാൻ ദേശം ഇവിടെ തന്നെയാണ്. കാരണം സ്വർഗത്തിൽ യുദ്ധങ്ങളൊന്നുമില്ല, അവിടെ ജാതികളൊന്നുമില്ല. രക്ഷിക്കപ്പെട്ട ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ദൈവത്തിനായി ജീവിക്കുന്ന ഒരു ജനം കാനാൻ ദേശത്തിന്റെ ഒരു അനുഭവത്തിലാണ്. ഈ കാനാൻ ദേശത്ത് നാം ജീവിക്കുന്ന ദേശം നമ്മെ ദൈവം രക്ഷിച്ച് ഒരു സെപ്പറേറ്റ് ഏരിയയിൽ കൊണ്ടുപോവുകയല്ലായിരുന്നു, ലോകത്തിലേക്ക് തന്നെയാണ് നമ്മെ ജീവിക്കുവാൻ ദൈവം വിട്ടത്. യേശു പ്രാർത്ഥിച്ചു, ഇവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതവണ്ണം ഇവരെ സൂക്ഷിക്കണമെന്നാണ് യേശു നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. ഞാനോ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്നാണ് യേശു നമ്മളോട് പറഞ്ഞത്. അപ്പോൾ നാം ആയിരിക്കുന്നത് ഈ ഇസ്രായേൽ മക്കൾ, ഈ ദൈവജനം കാനാനിലായിരുന്നത് പോലെയുള്ള ഒരു അനുഭവത്തിലാണ് ദൈവത്തിന്റെ ജനം, പുതിയ നിയമത്തിൽ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനം ആയിരിക്കുന്നത്. എന്നാൽ ഈ ദൈവജനം ദൈവത്തെ അറിയാത്ത അന്യദൈവങ്ങളെ സേവിക്കുന്ന ജാതികളുമായിട്ട് ചേർന്ന് ഇടപഴകുമ്പോൾ എപ്പോഴും അവരുടെ ദൈവങ്ങളെ ആരാധിക്കുവാനുള്ള ഒരു പ്രലോഭനം എപ്പോഴും ഉണ്ട്. നമുക്ക് നോക്കാം ഈ ജനം ഇങ്ങനെ ജോശുവ ഇവരോട് വാണിങ് കൊടുക്കുകയും അവര് ജോശുവയോട് വാക്ക് കൊടുക്കുകയും ചെയ്ത ഈ ദൈവജനം കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ അടുത്ത പുസ്തകത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ന്യായാധിപന്മാരുടെ പുസ്തകം എടുത്തു കഴിഞ്ഞാൽ അടുത്ത പുസ്തകം ന്യായാധിപന്മാരുടെ പുസ്തകം അതിന്റെ 2:7 വായിക്കാം. എന്താണ് ഈ ഇസ്രായേൽ ജനം? ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് പഴയ എന്തോ നടന്ന ദൈവജനത്തിന്റെ ചരിത്രം മാത്രമല്ല, പുതിയ നിയമ ഇസ്രായേലായ നമ്മുടെ ഒരു ചരിത്രം കൂടിയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്.
യോശുവയുടെ കാലത്തൊക്കെയും യോശുവ കഴിഞ്ഞിട്ട് ഏറെ നാൾ ജീവിച്ചിരുന്നവരായി യഹോവ ഇസ്രായേലിന് വേണ്ടി ചെയ്ത മഹാപ്രവൃത്തികളൊക്കെയും കണ്ടിട്ടുള്ളവരായ മൂപ്പന്മാരുടെ കാലത്തൊക്കെയും ജനം യഹോവയെ സേവിച്ചു. എന്നാൽ യഹോവയുടെ ദാസനായ നൂന്റെ മകനായ യോശുവ 110 മരിച്ചു.
അതിന്റെ 10
പിന്നെ ആ തലമുറയൊക്കെയും നിങ്ങളുടെ പിതാക്കന്മാരോട് ചേർന്നു. അവരുടെ ശേഷം യഹോവയെയും അവൻ ഇസ്രായേലിന് വേണ്ടി ചെയ്തിട്ടുള്ള പ്രവൃത്തികളെയും അറിയാത്ത വേറൊരു തലമുറയുണ്ടായി. എന്നാൽ ഇസ്രായേൽ മക്കൾ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു, ബാൽ വിഗ്രഹങ്ങളെ സേവിച്ചു.
കണ്ടോ, ഇവിടെ വളരെ ശക്തമായിട്ട് ജോശുവ വാൺ ചെയ്തതാണ്. എന്നാൽ യോശുവയുടെ കാലത്തൊക്കെയും, ജോശുവ ജീവിച്ചിരുന്ന കാലത്തൊക്കെയും, അതിന്റെ 7 യോശുവ കഴിഞ്ഞിട്ട് ഏറിയ നാൾ ജീവിച്ചിരുന്നവരായി യഹോവ ഇസ്രായേലിന് വേണ്ടി ചെയ്ത മഹാപ്രവൃത്തികളൊക്കെയും കണ്ടിട്ടുള്ളവരായ മൂപ്പന്മാരുടെ കാലത്തൊക്കെയും ജനം യഹോവയെ സേവിച്ചു. അപ്പോൾ ദൈവത്തെ അറിയുന്ന യോശുവയെ പോലെ, ഈ മൂപ്പന്മാരെ പോലെ ദൈവത്തെ അറിയുന്ന ഒരുപറ്റം ആൾക്കാരാൽ നയിക്കപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ അവർ യഹോവയെ തന്നെ സേവിച്ചു. ജനത്തിനെപ്പോഴും ആവശ്യമാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞ ഞാൻ നല്ല ഇടയനാകുന്നു അല്ലെ. ഒരു ഇടയന്റെ ആവശ്യം നമുക്ക് എപ്പോഴും ഉണ്ട്. അവരുടെ ഇൻസ്ട്രക്ഷൻസ്, അതായത് തിരിഞ്ഞു പോകുമ്പോൾ അവരെ കറക്റ്റ് ചെയ്യുവാൻ, ദൈവത്തിൻ്റെ പ്രവൃത്തികളെ അവരെ ഓർമ്മിപ്പിക്കുവാൻ, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അറിയാവുന്നവർ അവരെ ഓർമ്മിപ്പിക്കുമ്പോൾ ജനം തങ്ങളുടെ തെറ്റുകളെ വിട്ട് തിരിഞ്ഞു വന്നുകൊണ്ടിരുന്നു. അവർ യഹോവയെ തന്നെ സേവിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അടുത്തൊരു തലമുറ, ഒരു ജനറേഷൻ കഴിഞ്ഞപ്പോൾ, ഈ ജനറേഷൻ ഈ ദൈവത്തെ നേരിട്ട് അനുഭവിച്ച് ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിൽ വളർന്നുകൊണ്ടിരുന്ന മൂപ്പന്മാർ ഉണ്ടായിരുന്ന സമയത്ത് അവർ യഹോവയെ സേവിച്ചു. എന്നാൽ അത് കഴിഞ്ഞു വന്ന തലമുറ, ഇതിന്റെ 10-ാം വചനം, തങ്ങളുടെ പിതാക്കന്മാരോട് ചേർന്നു, അതിനുശേഷം യഹോവയെയും അവൻ ഇസ്രായേലിന് വേണ്ടി ചെയ്തിട്ടുള്ള പ്രവൃത്തികളെയും അറിയാത്ത വേറൊരു, കാരണം ഇവർക്ക് ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ഇല്ല. ആദ്യത്തെ തലമുറയെ പോലെ ആണ് ഇവരൊന്നും. ഈ തലമുറ യെരിഹോ മതിൽ വീഴുന്നത് അവർ നേരിട്ട് കണ്ടിട്ടില്ല, യോർദാൻ വിഭജിക്കുന്നത് അവർ നേരിട്ട് കണ്ടിട്ടില്ല, യുദ്ധങ്ങൾ ജയിക്കുന്നത് അവർ പലപ്പോഴും നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷെ ഇതൊക്കെ തലമുറകൾക്ക് കൈമാറണമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന്റെ പ്രവൃത്തികളെ നാം തലമുറകൾക്ക് കൈമാറിക്കൊടുക്കണം. എത്ര വലിയൊരു ഉത്തരവാദിത്വമാണ് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. അടുത്ത തലമുറയെക്കുറിച്ചുള്ള ഒരു കൺസേണാൽ നാം പിടിക്കപ്പെടേണ്ടവരാണ്. ആർ വി വി ഷുഡ് ബി ജെനുവിൻലി കൺസേൺഡ് അബൌട്ട് അവർ നെക്സ്റ്റ് ജനറേഷൻ. കുടുംബത്തിലെ പിതാക്കന്മാരായിക്കോട്ടെ, മാതാക്കൾക്കൊക്കെ ആയിക്കോട്ടെ, എൽഡേഴ്സിനായിക്കോട്ടെ, വി ഓൾ ഹാവ് എ റെസ്പോൺസിബിലിറ്റി ടു ടെൽ അബൌട്ട് ഗോഡ്. ദൈവത്തെ കുറിച്ചും അവന്റെ പ്രവൃത്തികളെ കുറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുവാനുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. അത് പറഞ്ഞുകൊടുത്തില്ല എങ്കിൽ ഈ ഇസ്രായേൽ ജനത്തിന് സംഭവിച്ചതുപോലെ അടുത്ത തലമുറ ദൈവത്തിൽ നിന്ന് അകന്നുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എപ്പോഴും ക്രിസ്തീയ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴും ഇത് എത്ര അധികം ആപ്ലിക്കബിൾ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ സന്ദർഭത്തിൽ എത്ര പെട്ടെന്നാണ് അടുത്ത തലമുറ അന്യ ദൈവങ്ങളിലേക്ക് തിരിഞ്ഞത് എന്ന് നാം തിരിച്ചറിയണം. നാം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇസ്രായേൽ ജനത്തിന്റെ സംഭവിച്ച ഈ കാര്യം, ഇത് അവരുടെ മാത്രം ചരിത്രമല്ല എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ഇത് അവർക്ക് വേണ്ടി മാത്രം എഴുതി വെച്ചത് അല്ല. 1 കൊരിന്ത്യർ അതിന്റെ 10-ാം അധ്യായം 7-ാം വചനത്തിൽ നമുക്ക് വായിക്കാം. അതിന്റെ 11-ാം വചനം അതാണ് ശ്രദ്ധിക്കേണ്ടത്. സംഭവിച്ചു എഴുതിയിരിക്കുന്നു. അതായത് ഇസ്രായേൽ മക്കൾക്ക് ഈ സംഭവിച്ച കാര്യങ്ങളൊക്കെ അവർ ചെയ്യുകയും അതിന്റെ പരിണിത ഫലം അവർ അനുഭവിക്കുകയും ചെയ്തതൊക്കെ നമുക്ക് ദൃഷ്ടാന്തത്തിനായിട്ട് എഴുതിയിരിക്കുന്നു. കൊരിന്ത്യ സഭയെ നമ്മ ദൈവത്തിന്റെ പുതിയ ദൈവ സഭയോട് പറയുകയാണ്, അവർക്ക് സംഭവിച്ചത് ഇറ്റ് ഈസ് അൻ എക്സാമ്പിൾ. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അതൊരു ഒരു നല്ല മാതൃക അല്ലായിരുന്നു അവിടെ. പക്ഷെ നമുക്ക് നമ്മളെ അവിടെ നിന്ന് ബുദ്ധി പഠിക്കണം. വി ഷുഡ് ലേൺ ഫ്രം ഇറ്റ്. എന്താണ് പഠിക്കേണ്ടത്? ഈ ജനം, അവരെ നടത്തിയവർ പറഞ്ഞത് അനുസരിക്കായ കൊണ്ട്, അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കായ കൊണ്ട് അവർക്കെന്ത് സംഭവിച്ചു, അവർ എങ്ങനെ ദൈവത്തിൽ നിന്ന് അകന്നുപോയി മറ്റു ദൈവങ്ങളെ സേവിക്കാൻ ഇടവന്നു, ദൈവം അവരോട് അവരെ ശിക്ഷിച്ചു. ഇത് നമുക്ക് ബുദ്ധി ഉപദേശത്തിനായിട്ട് എഴുതിയിരിക്കുന്ന ലോക അവസാനം വന്ന് തീരിക്കുന്ന നമുക്ക് ദ എൻഡ് ടൈംസ് വി ആർ ലിവിംഗ് ഇൻ ദ എൻഡ് ടൈംസ് നമ്മൾ ലോക അവസാനത്ത് ലോകത്ത് കർത്താവിന്റെ വരവോട് അടുത്ത് ജീവിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ പഴയ നിയമത്തിൽ നാം മുമ്പേ വായിച്ചു കേട്ട ഭാഗങ്ങൾ, അത് മാത്രമല്ല പിന്നെയുള്ള ദൈവജനത്തിന്റെ ചരിത്രം, ന്യായാധിപന്മാരുടെ കാലത്ത് അവർ ദൈവത്തെ വിട്ട് അന്യദൈവങ്ങളെ സേവിക്കും, അവർ ജാതികളാൽ പീഡിപ്പിക്കപ്പെടും, ദൈവം ഒരു ന്യായാധിപനെ എഴുന്നേൽപ്പിക്കും, ആ ന്യായാധിപൻ അവരെ ശത്രുക്കളെ തോൽപ്പിച്ച് അവർക്ക് സമാധാനം കൊടുക്കും, പിന്നെയും ജനം പിന്മാറ്റത്തിലേക്ക് പോകും, പിന്നെ ഒരു ന്യായാധിപനെ എഴുന്നേൽപ്പിക്കും. അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഒരു ന്യായാധിപന്മാരുടെ കാലം. അതിനുശേഷം അവരൊരു രാജാവിനെ ചോദിച്ചു, അവർക്ക് ശൗലിനെ കൊടുത്തു, അവൻ പിന്മാറിപ്പോയി, ദാവീദിനെ എഴുന്നേൽപ്പിച്ചു. പിന്നെ നമുക്കറിയാം രാജാക്കന്മാരുടെ പുസ്തകത്തിലും ദിനവൃത്താന്ത പുസ്തകത്തിലെല്ലാം ദൈവത്തെ അറിയുന്ന രാജാക്കന്മാരുള്ള കാലത്ത് അവർ ദൈവത്തെ സേവിച്ചു. എന്നാൽ ദൈവത്തെ അറിയാത്തൊരു രാജാവ്, ഏകാഗ്ര ഹൃദയത്തോടെ ദൈവത്തെ സേവിക്കാത്ത രാജാക്കന്മാർ വന്നപ്പോൾ ജനമെല്ലാം പിന്മാറിപ്പോയി. ഇങ്ങനെ അപ്സ് ആൻഡ് ഡൗൺസ് ഉള്ള ഒരു ജനവും ജനത്തിന്റെ ഒരു അവസ്ഥയാണ് ഇതല്ലേ, ആടുകളുടെ അവസ്ഥ അല്ലേ. ഇടയനാൽ എപ്പോഴും നയിക്കപ്പെട്ടില്ല എങ്കിൽ വഴുതിട്ട് പോകുന്ന ഒരവസ്ഥ. ഇത് അവരുടെ അവസ്ഥ മാത്രമല്ല നമ്മുടെ ഓരോരുത്തരുടെയും അവസ്ഥയാണ്. പക്ഷെ ആത്യന്തികമായിട്ട് എന്താണ് ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ജോഷുവ അവരുടെ അവസാനമായി പറഞ്ഞത്, ഇപ്പോൾ നിങ്ങളുടെ ഇടയിലുള്ള അന്യദൈവങ്ങളെ നീക്കിക്കളയവൻ, ഹൃദയത്തിൽ നിന്ന് നീക്കിക്കളയണം. അപ്പൊ ഹൃദയത്തിൽ അന്യ ദൈവങ്ങൾ കടന്നുകൂടിയാൽ വി കനോട്ട് സെർവ് ഗോഡ് വിത്ത് ഏകാഗ്ര ഹൃദയത്തോടെ ദൈവത്തെ സേവിക്കുവാൻ കഴിയത്തില്ല. എന്തായിരിക്കാം ഈ അന്യദൈവങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ കടന്നുവിടുവാൻ സാധ്യതയുള്ളത്? പുതിയ നിയമം അതിനെക്കുറിച്ച് എന്തു പറയുന്നു? കൊളോസ്യ ലേഖനം 3:5
ആകിയാൽ ദുർനടപ്പ്, അശുദ്ധി, ആദിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീൻ.
അവിടെ ശ്രദ്ധിച്ചോ, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇറ്റ് സേസ് ഗ്രീഡ് വിച്ച് അമൗണ്ട്സ് ടു അഡൽട്രി ഓർ കവറ്റസ്നെസ്. പുതിയ നിയമത്തില് രാക്ഷരികമായ വിഗ്രഹത്തെ ആരാധനയെക്കുറിച്ചല്ല പറയുന്നത്, ഹൃദയത്തിൽ ദൈവത്തിന്റെ സ്ഥാനം ഏറ്റെടുക്കുന്ന മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ ദൈവവചനം അതിനെ വിളിക്കുന്നത് ഐഡൽ എന്നാണ്, വിഗ്രഹം എന്നാണ്. ശ്രദ്ധിക്കുക, വാട്ട് എവർ ടേക്സ് ദ പൊസിഷൻ ഡ്യൂ ടു ഓൺലി ടു ഗോഡ്, ഇഫ് സംതിങ് എൽസ് ടേക്സ് ദാറ്റ്, ദാറ്റ് ഇസ് ആൻ ഐഡൽ. ദൈവത്തിന് മാത്രം അവകാശപ്പെട്ട സ്ഥാനം വേറെ എന്തെങ്കിലും കൈയടക്കിയാൽ അതിനെ വിഗ്രഹമെന്നാണ് പറയുന്നത്. ഇവിടെ കവറ്റസ്നെസ് അത്യാഗ്രഹത്തെ വിഗ്രഹാരാധനയോട് തുലനം ചെയ്തിരിക്കുകയാണ്. എന്താണ് അത്യാഗ്രഹം? ഒരു കാര്യം മോഹിച്ചാൽ അത് തന്നെ എനിക്ക് വേണം എന്നുള്ള ഒരു ചിന്തയോടെ അതിന്റെ പുറകെ പോകുക. അപ്പോൾ ചിന്തകളിൽ കൂടുതൽ കൂടുതലായി വരുന്നത് എന്തിനെക്കുറിച്ച് ഒരു ഒരു അത്യാഗ്രഹം നമ്മുടെ ജീവിതത്തിലുണ്ടോ അത് നമ്മളെ പിടിക്കും. നമ്മുടെ ചിന്തകൾ അതിനെക്കുറിച്ച് ആയിരിക്കും. അപ്പോൾ അത് നമ്മുടെ ഉള്ളിൽ ഹൃദയത്തിലൊരു വിഗ്രഹമായി തീരും. ദൈവത്തിന് അവകാശപ്പെട്ട ആ സ്ഥാനം വിഗ്രഹം കീഴടക്കും. പിന്നെ ദൈവത്തിന്റെ ശബ്ദം നാം കേട്ടാലും നമുക്കത് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ നമ്മുടെ ഹൃദയം കഠിനമായി പോകുവാൻ സാധ്യതയുണ്ട്. ഇതുതന്നെയാണ് എഫേഷ്യ ലേഖനത്തിലും നാം വായിക്കുന്നത്. എഫേഷ്യ ലേഖനത്തിന്റെ 5:5 അവിടെയും വിഗ്രഹത്തെ ഇതിനോട് തന്നെ തുലനം ചെയ്തിരിക്കുന്നു.
ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധിയായ ദിവ്യാഗ്രവി, ഇവർക്കാർക്കും ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെയും രാജ്യത്തിൽ അവകാശമില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ.
ഇവിടെയും ദിവ്യാഗ്രഹം അല്ലെങ്കിൽ കവറ്റസ്നെസ്, അതിനെ തുലനം ചെയ്തിരിക്കുന്നത് വിഗ്രഹാരാധനയോട് സമമാണ്. കാരണം ദൈവജനത്തിന്റെ ഈ ഭാഗങ്ങളൊക്കെ നാം വായിക്കുമ്പോൾ വി ഹാവ് ടു സീ അവർ ഓൺ ഹാർട്ട്സ്. ദൈവത്തിന്റെ സ്ഥാനം കീഴടക്കിയ വേറെ എന്തെങ്കിലും എന്റെ ഹൃദയത്തിൽ ഉണ്ടോ? എന്തൊക്കെയായിരിക്കാം ദൈവത്തിന്റെ സ്ഥാനം കീഴടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ? വ്യക്തികൾ നമുക്ക് വിഗ്രഹങ്ങളായി തീരാം. പേഴ്സൺസ് ഓർ പീപ്പിൾ ക്യാൻ ബിക്കം ഐഡൽസ് ഫോർ അസ്. കുഞ്ഞുങ്ങൾ നമുക്ക് ഒരു വിഗ്രഹമായി തീരാം. വി ക്യാൻ, യു നോ, അവർ ചിൽഡ്രൻ ക്യാൻ ബിക്കം എ ഐഡൽ ഫോർ അസ്. ഹൃദയത്തിൽ ദൈവത്തിനുള്ളതിനേക്കാൾ കൂടുതൽ സ്ഥാനം ചിലപ്പോൾ കുഞ്ഞുങ്ങൾ കീഴടക്കിയേക്കാം. അപ്പോൾ അവർ നമുക്കൊരു വിഗ്രഹമായി തീരുന്നു. വസ്തുക്കൾ നമുക്ക് വിഗ്രഹമായി തീരാം. തിങ്സ് ക്യാൻ ബിക്കം ഐഡൽസ് ഫോർ അസ്. പൊസിഷൻ, സ്ഥാനമാനങ്ങൾ നമുക്ക് വിഗ്രഹങ്ങളായി തീരാം. ഈവൻ ഫുഡ്, ഭക്ഷണം നമുക്ക് വിഗ്രഹമായി തീരാം. സാധു കൊത്തുഞ്ഞുപോയെ കുറിച്ച് ഇങ്ങനെ കേട്ടിരിക്കുന്നു. ഭക്ഷണം കഴിച്ചു വെച്ചിരുന്നപ്പോൾ ആ സാധു കൊച്ചുപദേശി ഇങ്ങനെ പറഞ്ഞു, എന്തോ ഒരു മുട്ടയോ, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. അതൊന്നൊരു ഒരു മോൻ പറഞ്ഞു, ആ മുട്ട ഇഷ്ടമാണല്ലോ. അതിനുശേഷം പിന്നെ സാധു കൊച്ചുപദേശി മുട്ട കഴിച്ചിട്ടില്ലെന്നാ പറയുന്നത്. അല്ല, അങ്ങനെ ചെയ്യണമെന്നല്ല, ദൈവത്തെ പൂർണ്ണഹൃദയത്തോടെ പിൻപറ്റിയ ഭക്തന്മാർ അവരെപ്പോഴും ശോധന ചെയ്തിരുന്ന ഒരു കാര്യമാണ്, തന്നെ തന്നെ ശോധന ചെയ്തിരുന്ന കാര്യമാണ്, ദൈവത്തിന്റെ സ്ഥാനം കീഴടക്കുന്ന എന്തെങ്കിലും എന്റെ ഹൃദയത്തിൽ ഉണ്ടോ എന്ന്. ഇത് ഒരിക്കൽ മാത്രം ചെയ്യുന്ന കാര്യമല്ല. ഒരുപക്ഷെ രക്ഷിക്കപ്പെടുന്ന സമയത്ത് നാം അക്ഷരികമായ വിഗ്രഹങ്ങളെ വിട്ട് ജീവനുള്ള ദൈവത്തിലേക്ക് തിരിഞ്ഞു. എന്നാൽ ഇസ്രായേൽ മക്കൾക്ക് സംഭവിച്ചതുപോലെ ഹൃദയത്തിൽ പല വിഗ്രഹങ്ങളും കടന്നുവിടുവാൻ സാധ്യതയുണ്ട്. കാരണം അവർ ആ ജാതികളുടെ ആ ഉള്ള കാനാൻ ദേശത്ത് താമസിച്ചതുപോലെയാണ് നാമും ഈ ലോകത്തിൽ താമസിക്കുന്നത്. ലോകത്തിന്റെ ഒരു പ്രിൻസിപ്പിളേ ഉള്ളൂ, പുട്ട് സംതിങ് ഇൻസൈഡ് ദ ഹാർട്ട് ഓഫ് എ മാൻ. ദൈവത്തിന് അർഹപ്പെട്ട സ്ഥാനത്ത് വേറെ എന്തെങ്കിലും കയറി കയറി കൂടിയാൽ അതിനുവേണ്ടി അവൻ എന്തും ചെയ്തോളുമെന്ന് ലോകത്തിനറിയാം. അപ്പൊ ലോകത്തിൽ അനേക കാര്യങ്ങൾ വിഗ്രഹങ്ങളായിട്ട് ലോകത്തിൽ നമ്മുടെ ഉള്ളിലേക്ക് കടന്നുവിടുവാൻ സാധ്യതയുണ്ട്. വ്യക്തികളായിക്കോട്ടെ, വസ്തുക്കളായിക്കോട്ടെ, എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, നമ്മുടെ ഈവൻ അവർ ഹെൽത്ത് ക്യാൻ ബിക്കം എ ഐഡൽ ഫോർ അസ്. തീർച്ചയായിട്ടും നമ്മൾ ആരോഗ്യത്തെ സൂക്ഷിക്കേണ്ടവരാണ്. പക്ഷേ എപ്പോഴും ദൈവത്തെക്കാൾ ഉപരി ആരോഗ്യത്തെയാണ് കുറിച്ചാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇറ്റ് വിൽ ബിക്കം ഇറ്റ് ഇസ് എൻ ഐഡൽ ഫോർ അസ്. കാരണം അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് അതിനൊരു ചെറിയ കുറവ് സംഭവിക്കുമ്പോൾ നാം ആകുലചിത്തരാകുന്നവരാണെങ്കിൽ, യുനോ, നിങ്ങൾ മനസ്സിലാക്കണം, ആരോഗ്യം അതിൽ തന്നെ തെറ്റല്ല. എന്നാൽ അതിനുവേണ്ടി എപ്പോഴും അതിനെക്കുറിച്ച് വറി ചെയ്യുവാണെങ്കിൽ, യുനോ, വി ഇറ്റ് ഹസ് ബിക്കം എൻ ഐഡൽ. ഏതെങ്കിലും ഐഡിയൽ ഉണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരിക്കലും ആകുല ചിന്തകൾ മാറിപ്പോകത്തില്ല. ദാറ്റ് ഇസ് എ ടെസ്റ്റ്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് വറീസ് മാറിപ്പോകുവാൻ, വറീസ് കൂടുതൽ കോൺസ്റ്റന്റ് വറീസ് വരും. വെൻ വി ഫേസ് പ്രോബ്ലംസ്, വറീസ്, ആങ്സൈറ്റീസ് വിൽ കം. പക്ഷെ അതിൽ തുടർച്ചയായിട്ട് തന്നെ നാം ആകുല ചിന്തകളിൽ തുടരുകയാണെങ്കിൽ നാം ദൈവസന്നിധിയിൽ ചെന്ന് ശോധന ചെയ്യേണ്ട ഒരു കാര്യമാണ്. തേർഡ്, ഈസ് ആർ യു അലോൺ ഐ എം വർഷിപ്പിംഗ്, നിന്നെ മാത്രമാണോ നാം ആരാധിക്കുന്നത്, അതോ ആ സ്ഥാനം വേറെ എന്തെങ്കിലും എന്റെ ജീവിതത്തിൽ കീഴടക്കിയിട്ടുണ്ടോ എന്ന് നാം ശോധന ചെയ്യണം. എന്നാൽ ഈ ശോധന ചെയ്തു കഴിയുമ്പോൾ ദൈവം നമുക്ക് തീർച്ചയായിട്ടും കാണിച്ചു തരും. തകർന്നും നുറുങ്ങിയ ഹൃദയത്തെ യഹോവ ഒരിക്കലും നിരസിക്കത്തില്ല. ഹൃദയനുറക്കത്തോടെ ദൈവത്തിന്റെ സന്നിധിയിൽ വരുമ്പോൾ ദൈവം നമ്മോട് കരുണ കാണിക്കും. ദൈവം കാണിച്ചു തരുന്ന വിഗ്രഹങ്ങളെ ദൈവം ഒരിക്കലും നീക്കിക്കളയത്തില്ല. ശ്രദ്ധിക്കുക, God will not remove the idol from our heart. He will give us light about the idol in our heart. നമ്മുടെ ഹൃദയത്തിലുള്ള ഐഡൽ എന്താണെന്ന് കുറിച്ചുള്ള വെളിച്ചം ദൈവം നമുക്ക് തരും. പക്ഷേ അത് മാറ്റിക്കളയേണ്ട ചുമതല നമ്മുടെയാണ്. ഒരുപക്ഷെ നമ്മുടെ ഭിത്തിയിൽ വെച്ചിരിക്കുന്ന ഒരു വിഗ്രഹം നമ്മൾ അത് ശരിയല്ല എന്നറിഞ്ഞപ്പോ നമ്മൾ ഒരിക്കലും പ്രാർത്ഥിച്ചിട്ടില്ല, കർത്താവേ ഈ വിഗ്രഹത്തെ നീ അങ്ങെടുത്ത് മാറ്റിയേക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചില്ല. നമ്മൾ എന്താ ചെയ്തത്? വി റിമൂവ്ഡ് ദാറ്റ് ഐഡൽ, വാട്ട് എവർ ഇറ്റ് ഈസ്, വി വെന്റ് ആൻഡ് റിമൂവ്ഡ് ഇറ്റ്. കാരണം വെൻ വി ഗേവ് ഗോഡ് ദ ലൈറ്റ്, വെളിച്ചം ലഭിച്ചപ്പോൾ നമ്മൾ എടുത്തത് കളഞ്ഞു. എപ്പോഴും വിഗ്രഹത്തിന്റെ കാര്യം എങ്ങനെയാണ്, പ്രാർത്ഥിച്ചതുകൊണ്ട് വിഗ്രഹം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഒരിക്കലും പോകത്തില്ല. വി ഹാവ് ടു റിമൂവ് ഇറ്റ്. ഞാൻ കർത്താവെ ഞാനത് എടുത്തു കളയുന്നു എന്ന് നാം വെളിച്ചം ലഭിക്കുമ്പോൾ നാം ചെയ്യേണ്ട കാര്യമാണ്. ഇറ്റ്സ് എ പെയിൻ. ഇസ്രാക്ക് അബ്രഹാമിന്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരു വിഗ്രഹമായിരുന്നില്ല. വാഗ്ദത്ത സന്തതിയാണ് ദൈവം വയസ്സായ കാലത്ത് കൊടുത്ത സന്തതിയാണ്. എന്തു ഇരിക്കെ ദൈവം ആവശ്യപ്പെട്ടപ്പോൾ ഇസ്ഹാഖിനെ സമർപ്പിക്കാൻ അബ്രഹാമിന് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. ഹി വാസ് നെവർ ആൻ ഐഡൽ ഫോർ അബ്രഹാം. അവനൊരു മടിയില്ല. ദൈവം ഒഴിച്ച് ബാക്കി എന്തും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ സാരമില്ല എന്ന് എത്തുന്ന ഒരു അവസ്ഥയിലാണ് വി ആർ എ പെർഫെക്റ്റ് വർഷിപ്പർ എന്ന് നമുക്ക് പറയുവാൻ കഴിയുന്നത്. ദൈവമൊഴികെ ബാക്കി എന്തും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദൈവം നഷ്ടപ്പെടും, എടുത്തു കളയുമെന്നല്ല, ആ ഒരു അവസ്ഥയിലേക്ക് ചെല്ലണമെന്നാണ് ദൈവത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആഗ്രഹം. നിത്യതയിൽ ദൈവം മാത്രമേ ഉള്ളൂ. ഗോഡ് അലോൺ നമ്മൾ കണ്ടതാണ് വെളിപാട് പുസ്തകത്തിലെ ആരാധനയുടെ പിക്ചർ. ഗോഡ് അലോൺ ഈസ് വർഷിപ്ഡ് ഓവർ ദേർ, ദേർ ഇസ് നത്തിങ് എൽസ് ഓവർ ദേർ. അപ്പോൾ നിത്യതയ്ക്കായി ഒരുക്കപ്പെടുന്ന ഒരു സമയമാണ് ഇപ്പോൾ നമുക്ക് ഭൂമിയിലുള്ള സമയം. വി ആർ ബീയിങ് പ്രിപ്പയർഡ് ഫോർ എറ്റേണിറ്റി. ദൈവത്തെ മുഖാമുഖമായിട്ട് കണ്ട് അവനെ ആരാധിക്കുന്ന ഒരു സാഹചര്യമാണ് നിത്യതയിലുള്ളത്. എന്നാൽ ഇവിടെ ആകുമ്പോൾ അതിനായിട്ട് നാം ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഒരുക്കപ്പെടലിലൂടെ കടന്നു പോകുന്ന നമുക്ക് ആ ദൈവത്തെ നിത്യതയിൽ നാം എങ്ങനെ ആരാധിക്കുവോ അതുപോലെ തന്നെ ഭൂമിയിലും ആയിരിക്കണം. അപ്പോഴാണ് സ്വർഗത്തിന്റെ അന്തരീക്ഷം നമ്മുടെ ഇടയിൽ വന്നു എന്ന് നമുക്ക് പറയുവാൻ കഴിയും. നമ്മുടെ ഹൃദയത്തിൽ വി കൻ എക്സ്പീരിയൻസ് ദ ജോയ് ഓഫ് ഹെവൻ, സ്വർഗത്തിന്റെ ആനന്ദം, സ്വർഗത്തിന്റെ ജോയ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വരും. ബട്ട് ഇഫ് ദേർ ആർ ഐഡൽസ് ഇൻ അവർ ഹാർട്ട്, ഇറ്റ് വിൽ നോട്ട്. അതാണ് ഒരു അവസ്ഥ. എപ്പോഴും ദൈവവചനത്തിലൂടെ നാം കാണുന്ന ഒരു പിക്ചർ അതാണ്. So we cannot experience the heavenly joy in our life if we have idols in our heart. രണ്ടാമതായി, our prayer, നമ്മുടെ പ്രാർത്ഥനയെ ഇത് വളരെ പ്രതികൂലമായിട്ട് ബാധിക്കും. ഹൗ ഡസ് ഇറ്റ് അഫക്ട് അവർ പ്രയർ? എന്തെങ്കിലും വിഗ്രഹങ്ങൾ നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ, ദൈവമൊഴികെ ബാക്കി എന്തെങ്കിലും നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ, ഗോഡ് കൻ നോട്ട് ആൻസർ അവർ പ്രയർ. നമുക്ക് എസ്കിയേൽ പ്രവാചകന്റെ പുസ്തകം 14 അധ്യായത്തിലേക്ക് വരാം. എസ്കിയേൽ 14 അതിന്റെ 1 മുതലുള്ള വചനങ്ങൾ നമുക്ക് വായിക്കാം.
ഇസ്രായേൽ മൂപ്പന്മാരിൽ ചിലർ എന്റെ അടുക്കൽ വന്ന് എന്റെ മുമ്പിൽ ഇരുന്നു. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ, മനുഷ്യപുത്ര, ഈ പുരുഷന്മാർ തങ്ങളുടെ വിഗ്രഹങ്ങളെ ഹൃദയത്തിൽ സ്മരിച്ച് തങ്ങളുടെ അകൃത്യം ഹേതു തങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു. അവർ ചോദിച്ചാൽ ഞാൻ ഉത്തരമരുളുമോ? അതുകൊണ്ട് നീ അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേൽ ഗൃഹത്തിൽ തന്റെ വിഗ്രഹങ്ങളെ ഹൃദയത്തിൽ സ്മരിച്ച് തന്റെ അകൃത്യ ഹേതു തന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് പ്രവാചകന്റെ അടുക്കൽ വരുന്ന ഏവനോടും യഹോവയായ ഞാൻ തന്നെ ഇസ്രായേൽ ഗൃഹത്തെ അവരുടെ ഹൃദയത്തിൽ പിടിക്കേണ്ടതിന് അവന്റെ വിഗ്രഹങ്ങളുടെ ബഹുല്യത്തിനും തക്കവണ്ണം ഉത്തരമരുളും. അവരെല്ലാവരും തങ്ങളുടെ വിഗ്രഹങ്ങൾ നിമിത്തം എന്നെ വിട്ട്
അകന്നിരിക്കുന്നുവല്ലോ. എസ്കിയേൽ പ്രവാചകരിലൂടെ ദൈവജനത്തെ ഓർപ്പിക്കുകയാണ്, അവർ എന്റെ അടുക്കൽ വരുമ്പോൾ, അവർ ദൈവത്തിന്റെ അടുക്കലേക്കാണ് വരുന്നത്, പ്രാർത്ഥനയ്ക്കായി വരുന്നത്, ദൈവത്തിന്റെ ആലോചന ചോദിക്കാനായിട്ടാണ് കടന്നു വരുന്നത്. പറയുന്ന നിന്റെ രാജ്യം വരണം, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. എന്നാൽ ഇവരുടെ ഹൃദയത്തിൽ ഉള്ളത് എന്താണെന്ന് ദൈവം അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. നിങ്ങൾ വിഗ്രഹത്തെ ഹൃദയത്തിൽ സ്മരിച്ചുകൊണ്ട് എന്റെ അടുക്കൽ വന്നാൽ എനിക്കെങ്ങനെ ഉത്തരം അരുളുവാൻ കഴിയും? നാം നമ്മുടെ ഹൃദയത്തിനെ ശോധന ചെയ്യുക. നമ്മുടെ പ്രാർത്ഥനയ്ക്കായി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നാം വരുമ്പോൾ ദൈവത്തിന്റെ മഹത്വം മാത്രം പൂർണ്ണമായി അന്വേഷിക്കുന്നവരാണോ, അതോ ആ സ്ഥാനത്ത് വേറെ എന്തെങ്കിലും ആണോ നമ്മുടെ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് നാം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരുന്നത്? അവരോട് എന്ത് ചെയ്യാനാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്? അതിന്റെ ആറാം വചനം.
ആകയാൽ നീ ഇസ്രായേൽ ഗൃഹത്തോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ അനുതപിച്ച് നിങ്ങളുടെ വിഗ്രഹങ്ങളെ വിട്ടുതിരിവിൻ, നിങ്ങളുടെ സകല മ്ലേച്ഛ വിഭവങ്ങളിൽ നിന്നും നിങ്ങളുടെ മുഖം
തിരിപ്പിൻ. നിങ്ങൾ നിങ്ങളുടെ വിഗ്രഹങ്ങളെ വിട്ടുതിരിവിൻ, സകല മ്ലേച്ഛ ബിംബങ്ങളിൽ നിന്ന് നിങ്ങളുടെ മുഖം തിരിക്കുവിൻ. സ്റ്റോപ്പ് ടേണിങ് യുവർ ഫേസസ് ഫ്രം ദോസ് ഐഡൽസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. റിപ്പൻറ്റ്, അതിനാണ് എന്തോ റിപ്പൻറ്റ് എന്നുള്ള വാക്ക്. ഒരു പാപം ചെയ്തതിന് ശേഷം മാനസാന്തരപ്പെടുന്നത് പോലെ, പാപത്തിന്റെ ബോധ്യമുണ്ടാകുമ്പോൾ മാനസാന്തരപ്പെടുന്നത് പോലെ ദൈവത്തിന്റെ വചനം പറയുന്നു, വി ഷുഡ് റിപ്പൻറ്റ്. ലോർഡ്, നീ മാത്രമല്ലാതെ മറ്റെന്തെങ്കിലും എന്റെ ഹൃദയത്തിൽ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ ഐ എം റിപ്പൻറ്റിങ്. കാരണം നിനക്ക് മാത്രം അവകാശപ്പെട്ടതാണ് എന്റെ ഹൃദയം. യെസ്, ദേവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോജ്യത? കൊരിന്ത്യ ലേഖനത്തിൽ ചോദിക്കുന്നു, ഹൗ ക്യാൻ ഇറ്റ് ഗോ ടുഗദർ, ആൻ ഐഡൽ ആൻഡ് എ പ്ലേസ് ഓഫ് ഗോഡ്. നമ്മൾ ഒരിക്കലും ഒരു ദേവാലയത്തിനകത്ത് ഒരു ഐഡൽ വെച്ച് വെക്കത്തില്ല. യുനോ ഇറ്റ് ഈസ് നോട്ട് ഓക്കെ. ബട്ട് നാം ആകുന്ന ദൈവത്തിന്റെ ആലയം. കൊരിന്ത്യ ലേഖനത്തിൽ നമുക്ക് നോക്കാം, 2 കൊരിന്ത്യർ 6 അതിന്റെ 14 മുതൽ 17 വരെയുള്ള വചനങ്ങൾ. 2 കൊരിന്ത്യൻസ് 6:14-17.
നിങ്ങൾ അവിശ്വാസികളോട് ഇണയിലാ പിണ കൂടരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച? വെളിച്ചത്തിന് ഇരുളോട് എന്തൊരു കൂട്ടായ്മ? ക്രിസ്തുവിന് ബലിയാലിനും തമ്മിൽ എന്തു പൊരുത്തം? അല്ല, വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്തോഹരി? ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോജ്യത? നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ.
ആലയങ്ങളല്ലോ. ദേവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോജ്യത? നാം ജീവനുള്ള ദൈവത്തിന്റെ ഇവിടെ ഒരു ഒരു കെട്ടിടത്തിൽ ഒരു വിഗ്രഹം വെക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. ജീവനുള്ള ദൈവത്തിന്റെ ആലയമാകുന്ന നമ്മളിൽ എന്ത് യോജ്യത? നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകുമെന്ന് ദൈവം അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. സോ ദൈവം ദൈവവചനം വീണ്ടും വീണ്ടും നമ്മളെ ഓർപ്പിക്കുകയാണ്, നമ്മുടെ ഹൃദയത്തിൽ ഉള്ള വിഗ്രഹങ്ങൾ അതിന് യോജിച്ചതല്ല. യേശു ഒരിക്കൽ ദേവാലയത്തിൽ ചെന്നപ്പോ അവിടെ പ്രാവ് വിൽപ്പനക്കാരെ കണ്ട് യേശു ചെയ്തത് എന്താണെന്ന് നമുക്കറിയാം. അവരെ എല്ലാം പുറത്താക്കി, ആട്ടിപ്പുറത്താക്കി, എന്റെ ആലയം സകല ജാതിക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. ബട്ട് ഇഫ് അവർ പ്രേയേഴ്സ് നീഡ്സ് ടു ബി ആൻസേർഡ്, അല്ലേ, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വിഗ്രഹങ്ങൾ നീക്കപ്പോണം. ഇറ്റ് ടേക്സ് ടൈം. ഞാൻ എന്റെ ജീവിതത്തിൽ മനസ്സിലാക്കിയതാണ്, നാം ദൈവവചനം കേൾക്കുമ്പോൾ ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പിൽ നമ്മളെ തന്നെ താഴ്ത്തുമ്പോൾ ഗോഡ് വിൽ ഷോ അസ്, ദൈവം നമുക്ക് കാണിച്ചു തരും ദൈവത്തിന്റെ സ്ഥാനം കീഴടക്കുന്ന വേറെ എന്തെങ്കിലും എന്റെ ജീവിതത്തിൽ ഉണ്ടോ എന്ന്. അത് കാണുമ്പോൾ നാം നിരാശപ്പെടേണ്ട കാര്യമില്ല. ഗോഡ് ഈസ് ഷോയിങ് അസ് ലൈറ്റ്. നാം ദൈവത്തിന്റെ കൃപയ്ക്കായി ചോദിക്കണം, അതിനെ എന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയാനുള്ള ഒരു തീരുമാനം ഞാൻ എടുക്കുമ്പോൾ ഗോഡ് വിൽ ഗീവ് എസ് എ ഗ്രേസ്. ദൈവം നമുക്ക് കൃപ തരും. ദൈവത്തെ ഓണർ ചെയ്യാൻ, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ ഓണർ ചെയ്യുവാൻ ഞാം ഹൃദയത്തിൽ തീരുമാനമെടുക്കുമ്പോൾ, യുനോ, ഗോഡ് വിൽ ഫിൽ അസ്. ശലോമോൻ ദേവാലയം പണിത് അതിന്റെ ഡെഡിക്കേഷൻ സമയത്ത് ദൈവത്തിന്റെ മഹത്വം ആ ആലയത്തിൽ വന്ന് നിറഞ്ഞു. എന്നാൽ അനേക വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ജനം ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ, വിഗ്രഹാരാധനയിൽ അവർ തുടർന്നപ്പോൾ ആ മഹത്വം ആ ആലയത്തെ വിട്ടുപോകുന്നതായിട്ട് എസക്കിയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. അവർ ഗ്ലോറി വിൽ ഡിപ്പാർട്ട് ഫ്രം അസ്. അപ്പൊ നമ്മുടെ ജീവിതത്തില് വി നീഡ് ടു മേക്ക് എ റാഡിക്കൽ കമ്മിറ്റ്മെന്റ്. എന്താണ്? വളരെ ശക്തമായ ഒരു സ്റ്റാൻഡ് എടുക്കണം. കാരണം വിഗ്രഹങ്ങൾ അത്ര പെട്ടെന്ന് പറഞ്ഞു പോകുന്ന കാര്യം അല്ല. വി ഹാവ് ടു ടേക്ക് എ റാഡിക്കൽ കമ്മിറ്റ്മെന്റ്. ഒരു ശിഷ്യന്റെ ജീവിതത്തിൽ ചെയ്യുന്നത് പോലെ യേശു പറഞ്ഞു, എന്നെ അനുഗമിക്കുകയും എന്റെ പിന്നാലെ വരികയും എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയെയോ ഭാര്യയെയോ മക്കളെയോ സഹോദരങ്ങളെയോ സഹോദരികളെയോ സ്വന്തം ജീവനെ കൂടെ പകയ്ക്കാതിരിക്കുന്നവന് എന്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയത്തില്ല. നാൾതോറും തന്റെ ക്രൂശമെടുത്ത് എന്നെ അനുഗമിക്കാത്തവന് എന്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയത്തില്ല. അപ്പോൾ ദൈവത്തിന്റെ സ്ഥാനം ഏറ്റെടുക്കുവാൻ, അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്ഥാനത്ത് കടന്നുകൂടാനുള്ള ആൾക്കാരുടെ ലിസ്റ്റ് പറയാണ്, ഏറ്റവും അടുത്ത ബന്ധങ്ങൾ, അല്ലേ, ഇറ്റ് ക്യാൻ ടേക്ക് ദ പൊസിഷൻ ഓഫ് ഗോഡ്. എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയത്തില്ല എന്നാണ് യേശു പറഞ്ഞത്. തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും, എന്നാൽ എന്നെ പ്രതി തന്റെ ജീവനെ കളയുന്നവൻ അതിനെ കണ്ടെത്തും. ഇറ്റ് ഇസ് ഓൾവേസ് ലൈക്ക് ദാറ്റ്. യേശു പറഞ്ഞ വാക്കതാണ്. ദൈവജനത്തിന്റെ ഒരു സന്ദേശം അതാണ്. ദൈവത്തെ മാത്രം ഹൃദയത്തിൽ വർഷിപ്പ് ഹിം, അവനെ മാത്രം ഓണർ ചെയ്യുക, അവന് മാത്രം പൂർണ്ണ കൺട്രോൾ നമ്മുടെ ഹൃദയത്തിൽ കൊടുക്കുക. സ്നേഹത്തിന്റെ കൽപ്പനയിൽ പറയുന്നത്, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കണമെന്നാണ്. ഗോഡ് ഡിമാൻഡ്സ് അവർ കംപ്ലീറ്റ് ഹാർട്ട്, കംപ്ലീറ്റ് സറണ്ടർ. ഹി വാണ്ട്സ് ടു ഫിൽ അവർ ഹാർട്ട്സ്. ആ അവസ്ഥയിലാണ് ദൈവം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു എന്ന് നമുക്ക് പറയുവാൻ കഴിയുന്നത്. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഗോഡ് ഈസ് ഓണേർഡ്. നമ്മുടെ പ്രാർത്ഥനയുടെ ആത്യന്തിക ലക്ഷ്യം എന്താണ്? വാട്ട് ഈസ് ദ ഒബ്ജക്റ്റീവ് ഓർ മോട്ടിവേഷൻ ഫോർ അവർ പ്രെയർ? ഓക്കെ, നമ്മൾ ആവശ്യങ്ങളുമായിട്ടാണ് ദൈവത്തിന്റെ സന്നിധിയിൽ വരുന്നതെങ്കിലും ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നു, അവർ പ്രയർ ഷുഡ് ഓണർ ഗാഡ്. അതുകൊണ്ടാണ് സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, ലെറ്റ് യു നെയ്മ് ബി ഗ്ലോറിഫൈഡ്, അങ്ങയുടെ നാമം മഹത്വമെടുക്കണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. യെസ്, സ്വർഗത്തിന്റെ പിക്ചർ നമ്മൾ വെളിപാട് പുസ്തകത്തിൽ കണ്ടു, ഓൺലി ഗോഡ് അലോൺ. നമ്മൾ അവസാനം പാടിയ പാട്ടും അതായിരുന്നു, അലോൺ ഈസ് വർത്തി ടു റിസീവ് ഓണർ, അവൻ മാത്രം യോഗ്യൻ, സ്തുതികൾക്ക് സ്തോത്രത്തിന് ആരാധനയ്ക്ക് ധനവും ബഹുമാനവും ജ്ഞാനവും സ്വീകരിപ്പാൻ യോഗ്യൻ കുഞ്ഞാട് മാത്രം, ഹിയലോണിസ്. ആ അവസ്ഥയിലേക്ക് ദൈവജനം, ദൈവത്തിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ ജനം വരണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. യാക്കോബിന്റെ ലേഖനത്തിലും യാക്കോബും വളരെ ശക്തമായിട്ട് ഈ പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നുണ്ട്. യാക്കോബിന്റെ ലേഖനം 4:1-5 വചനങ്ങൾ.
നിങ്ങളിൽ ഷണ്ണയും കലവും എവിടെ നിന്ന്? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗേച്ഛകളിൽ നിന്നല്ലയോ? നിങ്ങൾ മോഹിച്ചിട്ടും പ്രാപിക്കുന്നില്ല, നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തിട്ടും ഒന്നും സാധിക്കുന്നില്ല. നിങ്ങൾ കലഹിക്കുകയും ഷണ്ണയിടുകയും ചെയ്തിട്ടും യാചിക്കായ കൊണ്ട് കിട്ടുന്നില്ല. നിങ്ങൾ യാചിക്കുന്നുവെങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല. വ്യഭിചാരിണികളായുള്ളവരെ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ ലോകത്തിന്റെ സ്നേഹിതൻ ആകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിന്റെ ശത്രുവായിത്തീരുന്നു.
അതിന്റെ 3 വചനം, നിങ്ങൾ യാചിക്കുന്നുവെങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കുകൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല. യു ആസ്ക് വിത്ത് റോങ് മോട്ടീവ്സ് എന്നാണ് NASB ബൈബിൾ എഴുതിയിരിക്കുന്നത്. യു ആസ്ക് വിത്ത് റോങ് മോട്ടീവ്സ്, നിങ്ങളുടെ ആഗ്രഹം, മോട്ടീവ്സ് എന്തായിരിക്കണം? മോട്ടീവ് ഓണറിങ് ഗോഡ്, ദൈവത്തിന്റെ നാമം മഹത്വം കൊടുക്കണം. ഒരു പ്രാർത്ഥനയുടെ ഉത്തരം എനിക്ക് ലഭിക്കുന്നതിലൂടെ ദൈവത്തിന്റെ നാമം മഹത്വം എടുക്കണം എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിൽ നിന്ന് മാറി എനിത്തിങ് എൽസ്, വേറെ എന്തെങ്കിലും നമ്മുടെ മോട്ടിവേഷൻ ആണെങ്കിൽ അതിനെ റോങ് മോട്ടീവ് എന്നാണ് ദൈവത്തിന്റെ വചനം വിളിക്കുന്നത്. സച്ച് സോ ദാറ്റ് യു മേ സ്പെൻഡ് ഇറ്റ് ഓൺ യുവർ പ്ലഷർ, നമ്മുടെ കംഫർട്ടിന് വേണ്ടിയാണോ നാം ചില കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? ഇറ്റ് ഇസ് ഓക്കെ, പക്ഷെ വാട്ട് ബ്രിങ്സ് ഓണർ ടു ഗോഡ്? അപ്പൊ നമ്മുടെ ഈവൻ പ്രയർ, പ്രാർത്ഥനാ ജീവിതം പോലും ഒരു റിന്യൂ ചെയ്യപ്പെടേണ്ടിയെന്ന് നാം തിരിച്ചറിയുന്നു. അവർ പ്രയർ ലൈഫ് ഓൾസോ ഷുഡ് ഗെറ്റ് റിന്യൂഡ്. എന്നാൽ ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ ദൈവത്തെ ഓണർ ചെയ്യുന്ന ദൈവവചനത്തിലെ പുതിയ നിയമത്തിലൊക്കെ നമുക്ക് പ്രാർത്ഥനകൾ, അങ്ങനെയുള്ള പ്രാർത്ഥനകൾ കാണുവാൻ കഴിയും. എപ്പഫ്രാസ് കൊളോസിയ സഭയിലുള്ള വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായി തീരേണ്ടതിന് എപ്പഫ്രാസ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പോരാടുന്നു. There are many saints, ദൈവവചനത്തിലെ അനേക വിശുദ്ധന്മാരെ നമുക്ക് കണ്ടെത്തുവാൻ കഴിയും. ഗോഡ് ഓണറിങ് പ്രയർ, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ച് ഈ പ്രാർത്ഥനകൾ ദൈവം കേട്ട് ഉത്തരം തന്നിരിക്കും. ഗോഡ് വിൽ ആൻസർ, ഗോഡ് വിൽ ബി പ്ലീസ് ടു ആൻസർ സച്ച് പ്രേയേഴ്സ്. ഗോഡ് ആൻസറിങ്, ഗോഡ് ഓണറിങ് പ്രേയേഴ്സ്. എന്നാൽ നമ്മുടെ ഇഷ്ടങ്ങളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കുകയുണ്ട്. അനേക പ്രാർത്ഥനകൾ നാം മറ്റുള്ളവരെ വിധിക്കുവാനല്ല, നോട്ട് ജഡ്ജിങ് അതേഴ്സ്, ജഡ്ജ് അവേഴ്സ് സെൽഫ്സ്. How is our heart? 110th സങ്കീർത്തനത്തിന്റെ 23-24 വചനങ്ങൾ നമുക്ക് വായിക്കാം. യുനോ വാട്ട് ഷുഡ് വി ഡു വിത്ത് അവർ ഹാർട്ട്? സാംസ് 139:23-24.
ദൈവമേ, എന്നെ ശോധന ചെയ്ത് എന്റെ ഹൃദയത്തെ അറിയണമേ, എന്നെ പരീക്ഷിച്ച് എന്റെ നിലവുകളെ അറിയണമേ. വ്യസനത്തിലുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ.
നടത്തണമേ ഒരു ദൈവഭക്തന്റെ എപ്പോഴുമുള്ള പ്രാർത്ഥനയാണ്. ഹൃദയത്തിന്റെ പരമാർത്ഥതയിൽ നിന്നുള്ള ഒരു പ്രാർത്ഥനയാണിത്. ദൈവമേ, എന്നെ 23-ാം വചനം, എന്നെ ശോധന ചെയ്ത് എന്റെ ഹൃദയത്തെ അറിയണമേ. നാം അഡ്മിറ്റ് ചെയ്യുന്ന കാര്യം, ദൈവമേ എന്റെ ഹൃദയത്തെ എനിക്ക് പൂർണ്ണമായിട്ട് അറിയത്തില്ല. യു ബട്ട് യു നോ ഇറ്റ്, നിനക്കത് അറിയുവാൻ കഴിയും. ഹൃദയം എല്ലാറ്റിലും കപടം നിറഞ്ഞത് എന്നാണ് ദൈവ ജെറമിയ 17:9 പറയുന്നത്. ബട്ട് യു നോ ഇറ്റ്, യു നോ മൈ ഹാർട്ട്, എന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം എന്താണെന്ന് നിനക്കറിയാം. ട്രൈ മീ ആൻഡ് നോ മൈ ആങ്ഷ്യസ് തോട്ട്, എന്നെ പരീക്ഷിച്ച് എന്റെ നിനവുകളെ, ഞാൻ എന്തിനെക്കുറിച്ചാണ് ഈ ആകുലപ്പെടുന്നതെന്ന് നിനക്ക് അറിയാം. ദൈവരാജ്യത്തെക്കുറിച്ചാണോ എന്റെ ആകുലത, അതോ വേറെന്തെങ്കിലുമാണ് എന്റെ ആകുലത? യു നോ ഇറ്റ്. ഇറ്റ്സ് എൻ അഡ്മിഷൻ, ഓണസ്റ്റ് അഡ്മിഷൻ. ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തി നാം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ നോക്കി, നിന്നെ വ്യസനിപ്പിക്കുന്ന എന്തെങ്കിലും എന്റെ ഹൃദയത്തിൽ ഉണ്ടോ എന്ന് നോക്കി എവർലാസ്റ്റിംഗ് വേ, ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണം. നിന്നെ വ്യസനിപ്പിക്കുന്ന എന്തെങ്കിലും എന്റെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ അത് എന്നിൽ നിന്ന് മാറ്റാനുള്ള കൃപ എനിക്ക് തരണമേ. ശാശ്വത മാർഗത്തിൽ, എവർലാസ്റ്റിംഗ് വേ, അവിശുദ്ധ വഴിയിലൂടെ, ആ ഇടുക്കവും ഞെരുക്കവുമുള്ള വഴിയിലൂടെ നടത്തുവാൻ എന്നെ പഠിപ്പിക്കണമേ, എന്നെ സഹായിക്കണമേ. വിശാലമായ വഴിയിലൂടെ പോകുന്നവർ അനേകർ, നാശത്തിലേക്കുള്ള വഴി വീതിയുള്ളത്, അതിലൂടെ കടന്നു പോകുന്നവർ അനേകം, എന്നാൽ നിത്യജീവങ്കിലേക്കുള്ള വഴി ഇടുക്കവും ഞെരുക്കവുമുള്ളതാണ്, കഷ്ടങ്ങൾ നിറഞ്ഞതാണ്, എന്നാൽ അത് ജീവങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്നതാണ്. എന്നാൽ ഈ വഴിയിലൂടെ നമുക്ക് പോകണമെങ്കിൽ ഈ ദൈവഭക്തന്റെ പ്രാർത്ഥന നമ്മുടെയും പ്രാർത്ഥനയായി തീരണം. എൻ ഗോഡ് ടെസ്റ്റ് അവർ ഹാർട്ട്സ്. വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ? നോ, റിവീൽ വാട്ട് ഈസ് ഇൻസൈഡ് ഇൻ മീ. അത് വെളിപ്പെടുത്തി തരുമ്പോ ലോർഡ് ഗിവ് മി ദ ഗ്രേസ്, എനിക്ക് കൃപ തരണമേ.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.